2020 May 24 ഞായർ വാരാന്ത്യ കൗമുദിൽ പ്രസിദ്ധീകരിച്ച കോവിഡിന്റെ ഗുരുപാഠങ്ങൾ എന്ന ഫീച്ചർ തയ്യാറാക്കിയത് ഡോക്ടർ ഗീത സുരാജ്. മനുഷ്യജീവിതം പ്രകൃതിക്ക് മുന്നിൽ എത്രമേൽ നിസ്സാരവും നിസ്സഹായവുമാണെന്ന കാര്യം ഈ കോവിഡ് കാലത്ത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നമ്മുടെ കൊച്ചു കേരളം ഒന്നാമത്തെ മാതൃകയായി ഉയർന്നു നിൽക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ ഈ ഉയരത്തിന് അടിസ്ഥാന ശീലപ്പാക്കിയത് ഒരു സന്യാസിയാണ് എന്ന കാര്യം എന്തുകൊണ്ടോ നാം മറന്നുപോയിരിക്കുന്നു. അന്യർക്ക് ഗുണം ചെയ്യാൻ ആയുസ്സും വപുസും തപസ്സും ബലി കൊടുത്ത അപൂർവനായൊരു ഋഷിയോടുള്ള കടപ്പാട് നാം ഇത്തരുണത്തിൽ ഓർക്കേണ്ടിയിരിക്കുന്നു. ഒരു നൂറ്റാണ്ട് മുമ്പ് ശ്രീനാരായണ ഗുരു കേരളീയ സമൂഹത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ച പാഠങ്ങളാണ് ഇന്ന് കോവിഡ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കോവിഡിനേക്കാൾ അപകടകാരിയായ വൈറസാണ് മനുഷ്യൻ. പ്രകൃതിയുടെ യജമാനാണ് താനെന്ന അഹങ്കാരമാണ് അവനെ വഴിതെറ്റിച്ചത്. അനന്തമായ പ്രകൃതിയിലെ കേവലം ഒരണു മാത്രമാണ് താൻ എന്ന വിനയം അവന് പണ്ടേ കൈമോശം വന്നുപോയി. അമിതമായ തന്റെ ഉപഭോഗ തൃഷ്ണ തന്നെയാണ് തന്റെ ശവക്കുഴിയും തോണ്ടുന്നതെന്ന് അവൻ ഓർത്തില്ല. സാർസ്, H1N1, COVID-19 എന്നീ മഹാമാരികൾക്ക് ഈ നൂറ്റാണ്ടിൽ തന്നെ മനുഷ്യന് വിധേയനാകേണ്ടി വന്നു. 2050 ആകുമ്പോഴേക്കും 2 കോടിയോളം ആളുകൾ മരിക്കുന്ന ജന്തുജന്യ രോഗങ്ങൾ മനുഷ്യരെ കീഴടക്കുമത്രേ. കോവിഡ് കാലം കഴിഞ്ഞാൽ കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായി മറന്നുകളയാൻ അവന് കഴിയും. ആവാസ വ്യവസ്ഥയിലേക്കുള്ള കടന്നുകയറ്റവും വ്യാപകമായ വന്യജീവി ഉപഭോഗവും വൈറസുകൾ മനുഷ്യരിലേക്ക് എത്താൻ കാരണമാവുകയാണ് എന്നാണ് ഐക്യരാഷ്ട്രസഭ എൻവയോൺമെന്റ് പ്രോഗ്രാം മേധാവിയായ ഇൻഗർ ആൻഡേഴ്സൺ ചൂണ്ടിക്കാണിച്ചത്. നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ശ്രീനാരായണ ഗുരു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്നത്തേതുപോലുള്ള അതിരുകടന്ന ഉപഭോഗ സംസ്കാരം പരിസ്ഥിതിയെയും പ്രകൃതിയെയും ഇതുപോലെ നശിപ്പിച്ചിരുന്നില്ല. എന്നിട്ടും കാലത്തെ കടന്നുകണ്ട ഗുരുവിന്റെ വചനങ്ങൾ നടരാജഗുരുവിന്റെ ഗുരുവരുളിന്റെ 30-ാം പേജിൽ നാം വായിച്ചു നോക്കേണ്ടതാണ്. ഒടുങ്ങാത്ത ആവശ്യങ്ങൾ മനുഷ്യന് മാത്രമേ ഉള്ളൂവെന്നും അതിനാൽ അവൻ ഭൂമുഖത്തെല്ലാം സംഹാരതാണ്ഡവം ചെയ്തുകൊണ്ട് നടക്കുകയാണെന്നും ഗുരുവേദനയോട് പറയുന്നു. മനുഷ്യൻ തനിക്ക് വരുത്തി കൂട്ടുന്ന വംശനാശത്തിൽ മറ്റുള്ള ജീവികളെ കൂടി പെടുത്താതെ നിശേഷം വെന്തു വെണ്ണീറായി പോയെങ്കിൽ മറ്റു ജീവികൾ അതൊരു അനുഗ്രഹമായി കരുതുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു ആ സംഭാഷണം അന്ന് അവസാനിപ്പിച്ചത്. മനുഷ്യരാശി ഒരൊറ്റ സമൂഹമാണെന്ന് മാത്രമല്ല സർവ്വജീവജാലങ്ങളും അതിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അനുഭവിച്ചറിഞ്ഞ ആശാ സംസ്കാരത്തിന്റെ മിക്കവാറും അവസാനത്തെ കണ്ണിയായിരുന്നു നാരായണ ഗുരു. ഗുരുവിന്റെ ദർശനത്തിന്റെ കാതൽ സൈദ്ധാന്തിക തലത്തിൽ മാത്രം ഒതുങ്ങാത്ത ഈ ഏകതയായിരുന്നു. കോവിഡ് നമ്മെ പഠിപ്പിച്ച ആദ്യ പാഠവും ഈ ഏകതയുടെ തന്നെയാണ്. ഗുരു അരുവിപ്പുറത്ത് കുറിച്ചുവെച്ച ചതുഷ്പതിയുടെ പൊരുൾ കോവിഡ് തന്നെ നമ്മെ ഇപ്പോൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജാതിയുടെയോ മതത്തിന്റെയോ വംശത്തിന്റെയോ രാഷ്ട്രത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ അതിരുകൾ മനുഷ്യസൃഷ്ടമാണെന്നും പ്രകൃതി അത്തരം അതിരുകൾ കൽപ്പിച്ചിട്ടില്ലെന്നും നമുക്കിപ്പോൾ ബോധ്യമായി. പ്രിയമൊരു ജാതി എന്ന് ഗുരു അരുളിയതും നമുക്ക് കോവിഡ് മനസ്സിലാക്കി തന്നു. സർവത്തിലും പ്രിയം അവനവന്റെ ജീവൻ തന്നെ. ജാതിയുടെയോ വംശത്തിന്റെയോ സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ അടിസ്ഥാനമില്ലാതെ തന്നെ എല്ലാവരെയും തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി കോവിഡ് മാറ്റിയെടുത്തതും ചരിത്രത്തിന്റെ ഒരു തമാശ. പ്രസിഡന്റ് എന്നോ പ്രധാനമന്ത്രിയെന്നോ രാജാവെന്നോ പ്രജയെന്നോ ഉള്ള ഭേദമൊന്നും കോവിഡിനില്ല. എല്ലാവരും കോവിഡിന് മുന്നിൽ തുല്യ അകലം പാലിക്കേണ്ടവർ. പള്ളികളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ ദൈവങ്ങൾ പോലും ഏകരായിരിക്കുന്നു. ദൈവം സത്യത്തിൽ ദേവാലയത്തിലല്ലെന്നും ഹൃദയാലയത്തിലാണെന്നും മനുഷ്യർക്ക് ഏറെക്കുറെ മനസ്സിലാകാൻ തുടങ്ങിയിരിക്കുന്നു. കരിയും കരിമരുന്നും വേണ്ടെന്ന് ഗുരു പറഞ്ഞത് കോവിഡ് ഈ വർഷം നമ്മെ അനുസരിപ്പിച്ചു. പൂരങ്ങളും ഉത്സവങ്ങളും പെരുന്നാളുമൊക്കെ ആഘോഷങ്ങളില്ലാതെ തന്നെ ആചരിക്കാൻ നമുക്കായി. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്നവനാണ് ദൈവം എന്നാണ് ഗുരു ദൈവദശകത്തിൽ സ്തുതിച്ചത്. മുട്ടാതെ എന്ന പദത്തിന്റെ അർത്ഥം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നമുക്ക് മനസ്സിലായിരുന്നില്ല. അത് മനസ്സിലാക്കാത്ത പ്രകൃതിയിലെ ഏക ജീവി മനുഷ്യനാണ്. എന്നാൽ കോവിഡ് അക്കാര്യം നമ്മെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പരിമിത വിഭവങ്ങളെ കൊണ്ടും ജീവിക്കാനാകുമെന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിക്കാൻ വേണ്ടിയാണ് ആഹാരം കഴിക്കേണ്ടതെന്നും അല്ലാതെ ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രമല്ല ജീവിക്കേണ്ടതെന്നും കുറെ പേർക്കെങ്കിലും മനസ്സിലായി കാണും. അരുളുള്ളവനാണ് ജീവി എന്നൊരു പുതിയ മന്ത്രം ലോകത്തിന് സംഭാവന ചെയ്ത ഋഷിയാണ് ഗുരു. സസ്യാഹാരിയുടെ ഘടനയോടെയാണ് മനുഷ്യനെ പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ എല്ലാറ്റിനെയും ആഹരിക്കുന്ന വിചിത്ര ജീവിയായി അവൻ മാറി. ഈനാമ്പേച്ചി, വവ്വാൽ, മരപ്പട്ടി, പാമ്പ്, എലി തുടങ്ങി സകല കരജീവികളും ജലജീവികളും പക്ഷിവർഗ്ഗങ്ങളും എന്നല്ല സകലതും മനുഷ്യന്റെ ആർത്തി ആഹാരമാക്കി. ജീവികളെ കൊല്ലുമ്പോൾ അവയ്ക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അവയുടെ സ്രവങ്ങളെ വൈറസുകൾ നിറഞ്ഞതാക്കുന്നു. അത് പറ്റിച്ചേർന്ന മാംസം മനുഷ്യൻ തിന്നുന്നതാണ് ജന്തുജന്യ രോഗങ്ങൾക്ക് കാരണമെന്ന് ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നു. ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്നാണ് ഗുരു നമ്മോട് അനുശാസിച്ചത്. മാത്രമല്ല കൊല്ലുന്നതിനേക്കാൾ പാപം തിന്നാൻ വേണ്ടി കൊല്ലിക്കുന്നതാണെന്നും ഗുരു അരുളി ചെയ്തു. നിരുപദ്രവാം ജന്തുനിരിയെ തൻ ഹിതത്തിനായി വരുപ്പോന് വരാസൗഖ്യമാണ് ചത്തുപോകിലും എന്ന ഗുരുപാഠം കോവിഡെങ്കിലും നമ്മെ പഠിപ്പിച്ചെങ്കിൽ അനാവശ്യമായ ആർഭാടങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും നമ്മെ മാറ്റി നിർത്താൻ കോവിഡ് തന്നെ വേണ്ടി വന്നു. പക്ഷേ ഇത് കോവിഡ് കാലത്തിനും നൂറ്റാണ്ടു മുമ്പ് തന്നെ ഗുരു ഈ നിർദ്ദേശം നൽകിയിരുന്നു. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തുടച്ചു നീക്കുന്നതോടൊപ്പം തന്നെ ആചാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും പേരിൽ അനാവശ്യ ചെലവുകൾ നടത്തുന്നതിനെ ഗുരു ശക്തമായി വിലക്കിയിരുന്നു. മിതവ്യയത്തിന് ഗുരു വലിയ പ്രാധാന്യം നൽകി. വിവാഹത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും ഗുരു നിബന്ധന വെച്ചിരുന്നു. ഒരു വിവാഹത്തിന് 10 പേർ മാത്രമേ ആകാവൂ. മരിച്ച ആളിനെ ഉദ്ദേശിച്ച് അടുത്ത ആളുകൾ ഒത്തുചേർന്ന് 10 ദിവസവും പ്രഭാതത്തിൽ കുളിയും മറ്റും കഴിഞ്ഞ് ഈശ്വരനെ വിശ്വാസാനുസരണം പ്രാർത്ഥിച്ചാൽ മതി എന്നീ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ കോവിഡ് കാലം വേണ്ടി വന്നു. വ്യക്തി ശുചിത്വത്തിനും പരിസര ശുചിത്വത്തിനും വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു ഗുരു. ശുചിത്വത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതിരുന്ന കേരളീയ സമൂഹത്തിൽ അക്കാലത്ത് കുളിസംഘങ്ങൾ ഉണ്ടാക്കി ശരീര ശുചിത്വം പാലിക്കാനുള്ള പ്രസ്ഥാനത്തിന് പോലും ഗുരു രൂപം നൽകിയിരുന്നു. ശൗചമാണ് പ്രധാനം. എല്ലാവരും രാവിലെ അടിച്ചു നനച്ച് കുളിക്കണം. കായശുദ്ധി ഉണ്ടായാൽ ആഹാരശുദ്ധിയും ഭവനശുദ്ധിയും എല്ലാ ശുദ്ധിയും അതിൽ നിന്നും ഉണ്ടാകും. അത് സാധിച്ചാൽ മനുഷ്യന് എല്ലാം സാധിക്കും എന്നായിരുന്നു ഗുരുവിന്റെ ഉപദേശം. പണ്ടൊക്കെ വീടിന്റെ ഉമ്മറപ്പടിയിൽ വെള്ളവുമായി പുറത്തുനിന്ന് വരുന്നവരെ കാത്തിരുന്ന കിണ്ടി എന്നൊരു ഓട്ടുപാത്രം ഉണ്ടായിരുന്നു. പുറത്തുനിന്നും വരുന്നവർ കയ്യും കാലും മുഖവും കഴുകിയേ അകത്തു കയറുമായിരുന്നുള്ളൂ. കോവിഡ് വീണ്ടും ഗുരുവിന്റെ ശുചിത്വ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രകൃതിയും സ്വയം ഒരു ശുദ്ധീകരണത്തിന് വിധേയമാവുകയാണ് ഈ കോവിഡ് കാലത്തെന്ന് തോന്നുന്നു. കൃഷി ചെയ്യണം. കൃഷിയാണ് ജീവരാശിയുടെ നട്ടെല്ല്, അല്ല ലോകത്തിന്റെ ജീവൻ എന്നാണ് ഗുരു കൽപ്പിച്ചത്. അലസരായിരിക്കുവാൻ ഗുരു ആരെയും അനുവദിച്ചിരുന്നില്ല. സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയെങ്കിലും നാം പ്രയത്നങ്ങളിൽ മുഴുകിയിരിക്കണം. അതിനാൽ പറമ്പുകളിൽ പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും നട്ടു വളർത്തണം എന്നായിരുന്നു ഗുരുവിന്റെ നിർദ്ദേശം. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വിഷം കലർന്ന പച്ചക്കറികളും പഴങ്ങളും കാത്തിരിക്കുന്ന നാം ഇതും ഏറെക്കുറെ മാറുന്നു. കോവിഡ് കാലം നമ്മുടെ കൃഷി താൽപര്യങ്ങളെ ഉണർത്താൻ തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല സ്വന്തം പ്രയത്നിക്കേണ്ട കാലം വരികയായി. കൂട്ടത്തോടെ സ്ഥലം വിട്ടല്ലോ. ഗുരു ഏറെ ശക്തമായി ഊന്നി പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു മദ്യവർജനം. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നായിരുന്നു ഗുരുവിന്റെ ഒരു ജന്മദിന സന്ദേശം പോലും. കോവിഡിന്റെ ഏറ്റവും നല്ല ഗുരുപാഠം മദ്യവർജനമാണെന്ന് തോന്നുന്നു. മദ്യം കൂടാതെയും ജീവിക്കാമെന്ന് കുറെ മദ്യപാനികൾക്കെങ്കിലും മനസ്സിലായി കാണും. കുടുംബബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഗുരു എടുത്തു പറയാറുണ്ടായിരുന്നു. സ്നേഹവും ക്ഷമയും പാരസ്പര്യവും ഒക്കെയാണ് കുടുംബജീവിതത്തെ സമ്പുഷ്ടമാക്കുക എന്നായിരുന്നു ഗുരുവിന്റെ അഭിപ്രായം. ലോക്ക്ഡൌൺ കാലം കുടുംബബന്ധങ്ങളെ വീണ്ടും വിളക്കി ചേർക്കാൻ ചിലർക്കെങ്കിലും അവസരം ഒരുക്കിയിരിക്കണം. അതൊരു ദുരന്തകാലമാണ്, തർക്കമല്ല. ജീവനാശവും സാമ്പത്തിക തകർച്ചയും ഒക്കെ പരിഹരിക്കാനാവാത്ത ദുരിതങ്ങൾ തന്നെയാണ്. സമചിത്തതയോടെ ജാഗ്രതയോടെ അതെല്ലാം നാം അഭിമുഖീകരിച്ചേ പറ്റൂ. ഇതെല്ലാം പ്രകൃതി പഠിപ്പിക്കുന്ന പാഠങ്ങളാണെങ്കിൽ ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയൊരു ജീവിതത്തിന് ഇനിയെങ്കിലും മനുഷ്യ സമൂഹം തയ്യാറാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.